ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹമുള്ള ചാക്കോ അച്ഛൻ, ഫിലിപ്പ് വർഗീസ് അച്ഛൻ, സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ആദ്യമായിട്ട് അറിയിക്കട്ടെ. ഇന്ന് ഇടവക മിഷൻ സൺഡേയായി സന്നദ്ധ സുവിശേഷക സംഘദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. മാർത്തോമാ സഭയിൽ 1924 ആരംഭിച്ച സംഘടനയാണ് സന്നദ്ധ സുവിശേഷക സംഘം. ഈ പ്രത്യേക സംഘടനയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഓരോ മാർത്തോമക്കാരനും ഓരോ സുവിശേഷകനായിരിക്കണം എന്നുള്ളതാണ്. അവരേത് ദേശത്ത് പാർത്താലും ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും വേറെവർ ദേ ആർ, വാട്ട് എവർ ദേ ആർ, ദേ ഷുഡ് ബി ആൻ ഇവാഞ്ചലിസ്റ്റ്. ഒരു സുവിശേഷകനായി തീരണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നതാണ് മാർത്തോമ സന്നദ്ധ സുവിശേഷക സംഘം. ഇന്നത്തെ ഈ ആരാധനയ്ക്ക് അതിനോടനുബന്ധിച്ചുള്ള വിഷയമാണ് ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്, വ്യത്യസ്ത ജീവന ഇടങ്ങളിലെ ക്രൈസ്തവ സാന്നിധ്യം, ക്രിസ്ത്യൻ പ്രസൻസ് ഇൻ ഡിഫറിങ് ലൈഫ് സ്പേസസ്. ദർ ആർ ഡിഫറെൻ്റ് ലൈഫ് സ്പേസസ്. അവിടെ നമ്മളുടെ സാക്ഷ്യം എപ്രകാരമായിരിക്കണം എന്ന് നമ്മളെ വീണ്ടും ഒന്നുകൂടെ ഓർക്കുകയും നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന അവസരമാണ് ഈ ആരാധനയുടെ അവസരം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 41 മുതൽ 48 വരെയുള്ള ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് ഏവൻഗെലിയോൻ ഭാഗമായിട്ട് വായിച്ചത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച വേദഭാഗം ഇതിൻ്റെ മുൻപുള്ള ഭാഗമാണ്. ഇത് വേറൊരു സുവിശേഷത്തിൽ നിന്ന് വായിച്ചതേ ഉള്ളൂ, ഇതിന് ഏതാണ്ട് ഇതിനോട് ബന്ധമുള്ളതാണ്. അപ്പോൾ തീർത്തും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ദൈവവചന ധ്യാനത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ ഈ ദൈവവചന ധ്യാനം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 41 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകമുള്ളവർക്ക് അത് തുറന്ന് വായിക്കാം, ഇല്ലാത്തവർക്ക് ഭവനത്തിൽ പോയി വായിക്കാൻ ശീലമുള്ളവർക്ക്, വായിക്കുന്ന ശീലം ഉള്ളവർക്ക് കുടുംബ പ്രാർത്ഥനയിലൊക്കെ അത് വായിച്ച് ഒന്നുകൂടി മനനം ചെയ്യുന്നതിനും ധ്യാനിക്കുന്നതിനുമൊക്കെ ഇടയാവും. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ശ്രമിച്ചത് കീപ്പ് വാച്ച് എന്നുള്ളതാണ്. കാരണം നമ്മുടെ കർത്താവ് എപ്പോൾ വരുമെന്നുള്ളത് നമുക്ക് ആർക്കും അറിയുകയില്ല. അവൻ വരും, അവൻ പറഞ്ഞതാണ് അവൻ വരുമെന്ന്, അതുകൊണ്ടത് നടക്കും. പക്ഷെ അത് എപ്പോഴാണെന്ന് നമുക്കറിയുകയില്ല. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ നമ്മൾ ഒരുമിച്ചുള്ള ധ്യാനത്തിന് നമ്മൾ ഇപ്രകാരം ചിന്തിച്ചു, ഒരുക്കമുള്ളവരായിരിക്കും, ഉണർന്നിരിപ്പീൻ. നമ്മൾ പലതരത്തിലുള്ള ഉറക്കത്തിലാണ് എന്ന് നമ്മൾ ധ്യാനിച്ചു. പാപത്തിൻ്റെ ഉറക്കം, അനുസരണക്കേടിൻ്റെ ഉറക്കം, ഭയത്തിൻ്റെ ഉറക്കം, ദർശനക്കുറവിൻ്റെ ഉറക്കം, ഇങ്ങനെ പലതരത്തിലുള്ള ഉറക്കങ്ങൾ നമ്മളെ ബാധിക്കാം. ഈ ഉറക്കങ്ങളുടെ നടുവിൽ ഉണർന്നിരുന്ന്, ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് കർത്താവിന് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു. ഇന്ന് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വേദഭാഗം തന്നെയാണ്, തുടർന്നുള്ള വേദഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ആ വാക്യത്തെ ആധാരമാക്കിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചത്. മലയാളത്തിലെ സാഹിത്യകാരനായ പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു ചെറുകഥയുണ്ട്. ആ ചെറുകഥയുടെ പേര് സമയം എന്നുള്ളതാണ്. ഈ സമയം എന്ന് പറയുന്ന ചെറുകഥയിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പലരോട് സമയം എത്രയായെന്ന് ചോദിക്കുകയാണ്, സമയം എന്തായി എന്ന് ചോദിക്കുകയാണ്. വഴിയിൽ കാണുന്ന എല്ലാവരോടും, തൻ്റെ പരിചയത്തിലുള്ള എല്ലാവരോടും അദ്ദേഹം കാണുമ്പോൾ സമയം എത്രയായി എന്ന് ചോദിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ള വാച്ചിലുള്ള സമയമാണ് പറയുന്നത്. എന്നാൽ പലപ്പോഴും പല സമയങ്ങളും ഒരുപോലെ വരുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരുപാട് കൺഫ്യൂഷനായി. അദ്ദേഹം ഇങ്ങനെ പലരോടും സമയം എത്രയാണെന്ന് ചോദിച്ചെങ്കിലും പലരും പല സമയമാണ് പറയുന്നത്. അദ്ദേഹം തൻ്റെ കാമുകിയോട് ചോദിച്ചു, എന്താണ് ഇതിനൊരു പോംവഴി? ഞാൻ സമയം ചോദിക്കുമ്പോൾ പലരും എന്നോട് പല സമയമാണല്ലോ പറഞ്ഞു തരുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു, നീ ഒരു വാച്ച് റിപ്പയർ ചെയ്യുന്ന ഒരു കടയിൽ ചെന്നാൽ ഒരുപക്ഷെ ചിലപ്പോൾ ഉത്തരം കിട്ടും. അങ്ങനെ വാച്ച് റിപ്പയറിംഗ് ഷോപ്പിൽ ആ ചെറുപ്പക്കാരൻ ചെന്നു. ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രായമായ മനുഷ്യൻ ഇരുന്ന് കുനിഞ്ഞിരുന്ന് വാച്ച് ഇങ്ങനെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, ക്ലോക്കുകൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ആ ഷോപ്പിൽ അവിടുത്തെ ഭിത്തിയിൽ അനവധി ക്ലോക്കുകൾ, ചിലതൊക്കെ നിന്നുപോയ ഘടികാരങ്ങൾ, ചിലതൊക്കെ ഓടുന്ന ക്ലോക്കുകൾ, അങ്ങനെ പലതരത്തിലുള്ള രൂപത്തിലുള്ള പല ക്ലോക്കുകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അതിൽ ഓരോന്നിലും ഓരോ സമയമാണ്. ചിലതൊക്കെ പാതി സമയത്തിൽ നിന്ന് പോയ ക്ലോക്കുകളുണ്ട്, ചിലതൊക്കെ ഓടുന്നുണ്ട്, എന്നാൽ പല സമയമാണ്. അദ്ദേഹത്തിന് വീണ്ടും കൺഫ്യൂഷനായി. അവിടെ ഇരുന്ന ആ പ്രായമായ മനുഷ്യനോട് ചോദിച്ചു, ഞാൻ പലയിടത്തും സമയം അന്വേഷിച്ച് നടന്നു, പല സമയമാണ് എനിക്ക് ലഭിച്ചത്, പല സമയമാണ് അവരുടെ എല്ലാം ഉത്തരമായിട്ട് എനിക്ക് ലഭിച്ചത്, ഏതാണ് സമയം, സമയം എന്തായി എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ വിറയാറുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഒരാളുടെ ശരിയായ തീരുമാനമാണ് അയാളുടെ സമയം. ഒരാളുടെ ശരിയായ തീരുമാനമാണ് അയാളുടെ സമയം. കാരണം പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരാണ്. നമ്മുടെ ശരിയായ തീരുമാനമാണ് നമ്മുടെ ഒരുക്കം. നമ്മുടെ ശരിയായ പ്രിപ്പറേഷൻ, റൈറ്റ് പ്രിപ്പറേഷൻ ഫോർ ദ റൈറ്റ് ടൈം. നമ്മൾ ഓരോ സമയത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം എത്രമാത്രം ഒരുക്കമുള്ളവരായി തീരുന്നു, അതാണ് നമ്മുടെ സമയങ്ങളെ അർത്ഥപൂർണമാക്കി മാറ്റുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ഈ വേദഭാഗത്ത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, വി ആർ സ്റ്റുവാർഡ്സ്. നമ്മൾ ഗ്രഹവിചാരകരാണ്. വി ആർ മാനേജേഴ്സ്, നോട്ട് മാസ്റ്റേഴ്സ്. ഓൾവേസ് റിമെമ്പർ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഓൾവേസ് കീപ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് യു ആർ മാസ്റ്റേഴ്സ് ആൻഡ് യു ആർ സെർവൻസ്, നോട്ട് മാസ്റ്റേഴ്സ് ബട്ട് യു ആർ മാനേജേഴ്സ്. ദൈവം നിങ്ങൾക്ക് ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ ഉപയോഗിക്കാനായി തന്നിരിക്കുന്നതാണ്. ജീവിതം വേണേൽ ഒരു ലോണെന്നൊക്കെ വിശേഷിപ്പിക്കാം. ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കണമല്ലോ എന്ന് പറയുന്നത് പോലെ തിരിച്ചടയ്ക്കേണ്ട ഒന്നാണ്. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടെ വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. ഒരു കവിതയിലെ വരിയാണ്, എഴുത്തച്ഛൻ്റെ കവിതയിലെ വരി. എന്താണെന്നറിയാമോ? നദിയിൽ കൂടെ തടികൾ ഒഴുകി വരുന്നത് പോലെ, വഴിയാത്രക്കാർ വഴി അമ്പലത്തിൽ കണ്ടുമുട്ടുന്നത് പോലെ കണ്ടുമുട്ടി നമ്മളിങ്ങനെ പിരിയുകയാണ്. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, ഈ ലോകത്തിൽ ദൈവം നമുക്ക് ചിലത് അനുഭവിക്കാനായി ഉപയോഗിക്കാനായി തന്നിരിക്കുന്നു. വി ആർ സ്റ്റുവാർഡ്സ്, ഗ്രഹവിചാരകരാണ്. വി ആർ സെർവൻസ്, വി ആർ മാനേജേഴ്സ്, നോട്ട് മാസ്റ്റേഴ്സ് എന്ന് നമ്മളെപ്പോഴും ഓർക്കണം. നമുക്കൊരു മാസ്റ്ററുണ്ട്, ഒരു യജമാനുണ്ട്. ആ യജമാനൻ എപ്പോൾ വേണമെങ്കിലും വരാം. അവൻ്റെയാണ് ഗൃഹം. നമ്മൾ അവിടുത്തെ കാര്യവിചാരകർ മാത്രമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ദാസൻ ഒരിക്കലും യജമാനനേക്കാൾ വലിയ ഒരാളല്ല. ഇവിടെ ഈ വേദഭാഗത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തൻ്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന ദാസൻ. നമുക്ക് ദൈവം ഉത്തരവാദിത്തം തന്നിരിക്കുന്നത് തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കുക. ഇത് ആത്മീയമായ അർത്ഥത്തിലും ശാരീരികമായ അർത്ഥത്തിലും പറയുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിഭവങ്ങൾ ഇതര വ്യക്തികളുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ ചാരിതാർത്ഥ്യവും സന്തോഷവും നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. ജോയ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. ദ ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റ്സ് ജേ, ദാറ്റ് ഈസ് ജീസസ് ഫസ്റ്റ്. യു ഷുഡ് ഗീവ് പ്രയോറിറ്റി ടു ജീസസ്. സെക്കൻഡ് ലെറ്റർ ഓ, ദാറ്റ് ഈസ് ദാറ്റ് വി ഷുഡ് ഗീവ് ഇമ്പോർട്ടൻസ് ടു അതേഴ്സ്, ഓ അതേഴ്സ്. ആൻഡ് ലാസ്റ്റ് ലെറ്റർ വൈ, യു, യുവർ സെൽഫ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ദേ ആർ ഗിവിംഗ് പ്രയോറിറ്റി ടു ദംസെൽഫ്സ് and they are not giving priority to Jesus, and they are not giving priority to others. യഥാർത്ഥ സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ തക്ക സമയത്ത് അർഹതയുള്ളവർക്ക് ആഹാരത്തിൻ്റെ വീതം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം നമ്മളെ ദൈവം എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വി ആർ ഓൺലി സ്റ്റുവാർഡ്സ്. അത് സമ്പത്ത് മാത്രമല്ല, ആഹാരം മാത്രമല്ല, ആയുസ്സിൻ്റെ ദശാംശവും ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ സാധിക്കണം. സമയം ലഭിക്കുമ്പോൾ മിഷൻ ഫീൽഡുകളൊക്കെ ഒന്ന് സന്ദർശിച്ച് 10 ദിവസം 1 മാസമൊക്കെ അവിടെ താമസിക്കണം. ഡോക്ടർമാരൊക്കെ അവിടെ ചെന്ന് താമസിച്ചാൽ അവിടെ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്താൻ പറ്റും. പഠിത്തമുള്ളവരൊക്കെ അവിടെ ചെന്ന് പാർത്താൽ അവിടുത്തെ കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെ ജീവിതത്തിലേത് സ്ഥിതിയിലുള്ളവർക്ക് വേണമെങ്കിലും ഇങ്ങനെയുള്ള ഇടങ്ങളിൽ പോയി പ്രവർത്തിക്കാനായിട്ടൊക്കെ സാധിക്കും. അതുകൊണ്ട് ആയുസ്സിൻ്റെ ദശാംശം, നമ്മൾ സമ്പത്തിൻ്റെ ദശാംശം ചിലപ്പം കൊടുക്കുമായിരിക്കും, ആഹാരം കൊടുക്കുമായിരിക്കും. എന്നാൽ ആരുണ്ട് ഈ മറ്റുള്ളവർക്ക് തങ്ങളുടെ സാന്നിധ്യത്താൽ നല്ല വാക്ക് പറഞ്ഞ് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുവാൻ? തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് മാത്രമേ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ആയുസ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അത് ശരിയായിട്ട് വിനിയോഗം ചെയ്യാനാണ്. ആത്മീയ അർത്ഥം പറഞ്ഞാൽ ഒന്നോർന്ന് നോക്കി, ആഹാരമെന്ന് പറയുന്നത് ക്രിസ്തു, ജീവൻ്റെ അപ്പം ക്രിസ്തുവാണ്. ജീവൻ്റെ അപ്പം, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പം, അതായത് സുവിശേഷം. ഈ സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരോടെല്ലാം ഈ യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൽ എത്ര നല്ലവനായിരുന്നു, എൻ്റെ ജീവിതത്തിൽ എത്ര ഉപകാരം അവൻ ചെയ്തിട്ടുണ്ട് എന്ന് ലജ്ജ കൂടാതെ മറ്റുള്ളവരോട് പറയാൻ നമുക്ക് സാധിക്കണം. അതിനാണ് ദൈവം നമ്മളെ പലയിടങ്ങളിലായി ചിതറിച്ചിരിക്കുന്നത്. എബ്രഹാം മാർത്തോമ പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങളുടെ ജനത്തെ പലയിടങ്ങളിൽ ചിതറിക്കണമേ, ഒരു ഭാഗത്ത് മാത്രം ഒരുതുങ്ങിക്കൂടിയിരുന്ന മാർത്തോമാ സഭയെ ലോകത്തെമ്പാടും ദൈവം ചിതറിച്ചു. അവരെല്ലാം പോയിടത്തെല്ലാം ദേവാലയമായി, ഒരുമിച്ച് കൂടുന്ന ആരാധനകളായി, അമ്മച്ചിമാർ അപ്പച്ചന്മാർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച കുടുംബങ്ങളെ ദേശത്തിൻ്റെ നടുവിൽ ദൈവം മാനിച്ചു. ഉണ്ണാനും ഉടുക്കാനും ജീവിതത്തിൽ എന്തെങ്കിലും സ്വരുക്കൂട്ടി വയ്ക്കുവാനും വേദന അനുഭവിച്ചിരുന്ന തലമുറകളെ ദൈവം ദേശത്തിൻ്റെ നടുവിൽ മാനിച്ച് ഇപ്പോൾ ആവശ്യവും ആവശ്യത്തിലധികവും നമുക്കൊക്കെയുണ്ട്. കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ ഒരുപാട് മിച്ചം വയ്ക്കുന്നു. അപ്പോൾ നടത്തിയ ദൈവത്തെ ഒരിക്കലും മറന്നു പോകല്. വി ആർ സ്റ്റുവാർഡ്സ്. നമ്മുടെ മാതാപിതാക്കൾക്ക് അവരർഹിക്കുന്ന അംഗീകാരം നമ്മൾ കൊടുക്കണം. ചിൽഡ്രൻ, യു ഷുഡ് റെസ്പെക്ട് യുവർ പാരൻസ് ആൻഡ് പേരൻസ് യു ഷുഡ് നർച്ചർ യുവർ ചിൽഡ്രൻ. എന്തിനാണ് ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നിരിക്കുന്നത്? എന്തിനാണ് ദൈവം മാതാപിതാക്കളെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്? എന്തിനാണ് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്? അർഹിക്കുന്നവർക്ക് അർഹിക്കുന്ന വീതം അർഹിക്കുന്ന സമയത്ത് വിഭജിച്ച് കൊടുക്കാനുള്ളതേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അത് അറിവായാലും എന്തായാലും ഇത് ഓർക്കണം ജീവിതത്തിലെപ്പോഴും. വി ആർ സ്റ്റുവാർഡ്സ്. നമ്മൾ ഗ്രഹവിചാരകരാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. രണ്ടാമതായി ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള ഒരു ചിന്ത, ഈ ഗ്രഹവിചാരകത്വത്തിൽ നമ്മൾ പ്രതിഫലിപ്പിക്കേണ്ട ഒരു ഗുണമുണ്ട്. ആ ഗുണമെന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. ആ ഗ്രഹവിചാരകൻ്റെ ഒരു പ്രത്യേകതയാണ് വിശ്വസ്തനും വിവേകമുള്ളവനുമായ ഗ്രഹവിചാരകൻ. വിശ്വസ്തത പ്രതിഫലിപ്പിക്കേണ്ട കാര്യവിചാരകത്വമാണിത്. സ്റ്റുവാർഡ്ഷിപ്പ് ദാറ്റ് റിഫ്ലക്ട്സ് ലോയൽറ്റി. വിശ്വസ്തത പ്രതിഫലിപ്പിക്കേണ്ട ഗ്രഹവിചാരകത്വം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ വിശ്വസ്തതയോടെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അമേരിക്കയിൽ സിവിൽ വാറിൻ്റെ സമയത്ത് വില്യം സ്കോട്ട് എന്ന് പറയുന്ന ഒരു സൈനികൻ, അദ്ദേഹം ഒരു സെൻറ്റിനൽ ഗാർഡായിട്ട് സേവനം ചെയ്യുകയായിരുന്നു. കാവൽക്കാരനായിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ടോ ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരികൾ അദ്ദേഹത്തെ പിടികൂടി. കോർട്ട് മാർഷലിന് ശേഷം, അവരുടെയൊക്കെ ന്യായവിസ്താരങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. തൻ്റെ ശുശ്രൂഷയിൽ അലംഭാവം കാണിച്ച ആ മനുഷ്യനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വധശിക്ഷയ്ക്ക് വേണ്ടി കഴിയുന്ന വില്യം സ്കോട്ടിനെ തലേ ദിവസം, വധശിക്ഷയ്ക്ക് തലേ ദിവസം, അന്നത്തെ പ്രസിഡൻ്റ് എബ്രഹാം ലിങ്കൺ സന്ദർശിക്കുകയാണ്. സന്ദർശിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തെറ്റ് ക്ഷമിക്കുകയാണ്. അദ്ദേഹത്തിനോട് പറയുന്നു, നിനക്ക് നാളെ വധശിക്ഷ ഇല്ല, നിനക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാം, പക്ഷേ നീ എനിക്ക് എൻ്റെ യാത്രക്കൂലി, എൻ്റെ വേതനം, എൻ്റെ ശമ്പളം എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ തിരക്കിൻ്റെ നടുവിലാണ് നീ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ച് നിന്നെ കാണാനായിട്ട് വന്നത്. അതുകൊണ്ട് എൻ്റെ തിരക്കിൻ്റെ നടുവിൽ എൻ്റെ വിലപിടിപ്പുള്ള സമയമാണ് ഞാൻ നിനക്ക് വേണ്ടി ചെലവഴിച്ചത്. സോ യു ഹാവ് ടു പേ മൈ സാലറി, എൻ്റെ ശമ്പളം നീ ഇതിന് തരണം. ഉടനെ അവൻ അത് എന്തോ മനസ്സിലാകാത്ത പോലെ അവനിങ്ങനെ നോക്കിയപ്പോൾ എബ്രഹാം ലിങ്കൻ തുടർന്നു, എൻ്റെ ശമ്പളം എന്താണെന്നറിയാമോ? നീ ശുശ്രൂഷയിൽ തിരികെ, സേവനത്തിൽ തിരികെ പ്രവേശിക്കുന്ന നാൾ മുതൽ നീ പഴയതിനേക്കാൾ വിശ്വസ്തനായി നീ സേവനം ചെയ്യണം. അതാണ് നിനക്കെനിക്ക് തരാനുള്ള ഏറ്റവും വലിയ പ്രതിഫലം. അതുകൊണ്ട് നീ ജോലി ചെയ്യുമ്പോൾ നീ പഴയ ചെയ്ത തെറ്റ് ആവർത്തിക്കരുത്. സമർപ്പണത്തോടും വിശ്വസ്തയോടും ഉത്സാഹത്തോടും കൂടി നീ സേവനം ചെയ്യണം. അതാണ് നിനക്ക് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയ ഒരു പ്രതിഫലം എന്നുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സംഭവം നടന്ന സംഭവമാണ്, യു എസ് എയിൽ നടന്ന സംഭവം. അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്നറിയാമോ? ഇദ്ദേഹം തൊട്ടടുത്ത് നടന്ന ഒരു യുദ്ധത്തിൽ അദ്ദേഹം ശരീരത്തിൽ 6 വെടിയുണ്ടകൾ തറച്ച് വളരെ അത്യാസന്ന നിലയിൽ ഇങ്ങനെ ആ മിലിട്ടറിയുടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചാരകർ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ അദ്ദേഹം അവരോട് വിറങ്ങലിച്ച ശബ്ദത്തിൽ പറഞ്ഞു, നിങ്ങൾ അമേരിക്കൻ പ്രസിഡൻ്റ് എബ്രഹാം ലിങ്കണിനെ കാണുമ്പോൾ നിങ്ങൾ പറയണം, ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു, ഞാൻ മരണപര്യന്തം വിശ്വസ്തനായിരുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവൻ ബലി കൊടുക്കേണ്ടി, രാജ്യത്തിന് വേണ്ടി ബലി കൊടുക്കേണ്ട സ്ഥിതി വന്നിട്ടും ഞാൻ വിശ്വസ്തനായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു തെറ്റിൽ നിന്ന് മടങ്ങി വന്ന ഒരു മനുഷ്യൻ്റെ വിശ്വസ്തത ജീവിതത്തിൽ ഒന്ന് ഓർത്തു നോക്കി. ഏൽപ്പിച്ചിരിക്കുന്ന ഗൃഹവിചാരകത്വത്തിൽ ഇഷ്ടം പോലെ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള വഴികളിൽ അതുമാവാം ഇതുമാവാം എന്ന് ചിന്തിച്ച് പാപത്തിൻ്റെ വഴികളിൽ ജീവിപ്പാനല്ല ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. വി ഷുഡ് കം ബാക്ക് ആൻഡ് വി ഷുഡ് വാഷ് അവേഴ്സൽ ഇൻ ദി ബ്ലഡ് ഓഫ് അവർ ജീസസ് ക്രൈസ്റ്റ്. ദൈവത്താൽ നാം പുതുക്കപ്പെടണം. വിശ്വസ്തരായിട്ട് ജീവിപ്പാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട് വിശ്വസ്തതയുടെ. അബ്രഹാം അല്ലേ, കാത്തിരുന്ന് കിട്ടിയ മകനെ ദൈവം ബലി കഴിക്കാൻ പറയുന്നുടനെ വിശ്വസ്തനായ ആ ദാസൻ അതിന് തയ്യാറാകുകയാണ്. എത്രമാത്രം വിശ്വസ്തതയാണ് അബ്രഹാം തൻ്റെ ജീവിതത്തിൽ പ്രകടിപ്പിച്ചത്. രാജകൊട്ടാരത്തിൽ സുഖമായിട്ട് കഴിയാം എന്നിരുന്നാൽ പോലും അതെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ ജനത്തിനോടൊപ്പം കഷ്ടത അനുഭവിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യമെന്ന് തീരുമാനിച്ചതാണ് മോശയുടെ വിശ്വസ്തത. രാജകൊട്ടാരത്തിൽ വേണേൽ കഴിയായിരുന്നു, കാരണം രാജകൊട്ടാരത്തിലാണ് വളർന്നത്. അവിടെ തന്നെ സുഖലോലുപതയുമുള്ള മുഴുകാമായിരുന്നു. പക്ഷേ എൻ്റെ ജനം അവിടെ അടിമ വേല ചെയ്യുന്നു, എനിക്കവരെ വിടുവിച്ചേ മതിയാകൂ എന്ന് ഒരു തീരുമാനം വന്നപ്പോൾ ആ വിശ്വസ്ത ദാസൻ ഇറങ്ങിത്തിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ബൈബിളിലെ ഇയ്യോബിനെ കുറിച്ചറിയാം. ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടതകൾ, എന്തെല്ലാം പ്രയാസങ്ങൾ വന്നു. ഉച്ചി മുതൽ കാലു വരെ പരുക്കളാൽ ബാധിച്ച് ഓട്ട കഷണത്താൽ ദേഹം ചുരണ്ടിക്കൊണ്ട് വളരെ വേദനയോടുകൂടി കഴിഞ്ഞപ്പോഴും ഭാര്യ പോലും, ഏ മനുഷ്യ നിങ്ങളെ ഇപ്പോഴും ദൈവത്തെ എതിർത്ത് പറയുന്നില്ലല്ലോ, എതിർത്ത് പറഞ്ഞ് മരിച്ചുകൂടെ ചത്തുകൂടെ എന്ന് പറയുമ്പോഴും എല്ലാവരും തന്നെ കൈവിട്ടപ്പോഴും ആ ഇയ്യോബ് അവസാനം വരെ ദൈവത്തോട് വിശ്വസ്തത കാണിച്ചു. അതുകൊണ്ടാണ് സാത്താൻ്റെ മുമ്പിൽ അവനെ ദൈവം വിട്ടുകൊടുത്തത്. കാരണം ദൈവത്തിനറിയാം, ഇയ്യോബിനെ സാത്താൻ്റെ കരത്തിൽ കൊടുത്താൽ ഒരിക്കലും ഒരു മാത്ര പോലും അവൻ ഒരു വാക്കുകൊണ്ട് പോലും എനിക്കെതിരെ ഒന്നും പറയുകയില്ല എന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. ജീവന് ഭീഷണിയായിട്ട് വരുമ്പോൾ പോലും വിശ്വസ്തത കാക്കുന്ന എത്രയോ പേരുണ്ട്. പോത്തിഫറിൻ്റെ അവിടെ പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം, അവിടെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ജോസഫ് ജീവിതത്തിൽ പ്രകടിപ്പിച്ച വിശ്വസ്തത. അവന് വേണമെങ്കിൽ എന്തുമാകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിനെ മോഹവലയങ്ങളാൽ സ്വാധീനിച്ചപ്പോൾ പോലും ഈ ജോസഫ് വിശ്വസ്തത കാണിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മരണപര്യന്തം നമ്മൾ വിശ്വസ്തരായിരിക്കണം. അല്പത്തിൽ വിശ്വസ്തരായിരുന്നാൽ അധികത്തിന് വിചാരകനാക്കും. അല്പത്തിൽ വിശ്വസ്തതയാണെങ്കിൽ അത് ജീവിതത്തിൽ വലിയ വിശ്വസ്തതയാണ്. ഒരു കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ ആ പഠനത്തിൽ അല്ലെങ്കിൽ ആ ജീവിത സാഹചര്യങ്ങളിൽ വിശ്വസ്തരായിരുന്നാൽ മതി. ഓരോ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർ അവരെന്താണോ ആ സാഹചര്യങ്ങളിൽ വിശ്വസ്തരായിട്ട് ജീവിപ്പാനായിട്ട് നമുക്കിടയാവണം. മദർ തെരേസ പറഞ്ഞ ഒരു നല്ല ഒരു സെന്റൻസ് ഉണ്ട്, ബി ഫെയ്ത്ത്ഫുൾ ഇൻ സ്മോൾ തിങ്സ് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദം ദാറ്റ് യുവർ സ്ട്രെങ്ത് ലൈസ്. ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ മതി, കാരണം അതിലാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി ഒളിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് അല്പത്തി വിശ്വസ്തനാണെങ്കിൽ അല്പത്തി വിശ്വസ്തനായാൽ മതി. ദൈവം എന്നെ ഒത്തിരി ഒന്നും ഏൽപ്പിച്ചിട്ടില്ലല്ലോ അത്ര കണ്ട് വിശ്വസ്തനാവാൻ എന്ന് പരിഭവം പറയണ്ട. ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതിൽ വിശ്വസ്തനായാൽ മതി. ദൈവം ഏൽപ്പിച്ച കുഞ്ഞുങ്ങളെ ഒന്നുകൂടെ നന്നായിട്ട് എങ്ങനെ വളർത്താൻ സാധിക്കും? ദൈവം ഏൽപ്പിച്ച ഈ ക്രൈസ്തവ ജീവിതം എങ്ങനെ ഒന്നുകൂടെ നന്നായിട്ട് ജീവിപ്പാനായിട്ട് സാധിക്കും? ദൈവം ഏൽപ്പിച്ച ഈ സമ്പത്ത് എങ്ങനെ കുറച്ചുകൂടെ മീനിങ് ഫുള്ളായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും? ദൈവം തന്ന ഈ ബുദ്ധിശക്തി എങ്ങനെ അല്പം കൂടെ ഭംഗിയായിട്ട് ജീവിപ്പാനായിട്ട് സാധിക്കും എന്ന് നമ്മൾ മറന്നു പോകരുത്. സദൃശവാക്യങ്ങൾ 28:20 കുഞ്ഞുങ്ങളൊക്കെ എഴുതി വെച്ചോണം. യു ഹാവ് ടു റിമെമ്പർ ദീസ് വേഴ്സ്. പ്രൊവേഴ്സ് chapter 28:20. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ. Faithfulness is the key to God's blessing. അത് നമ്മൾ മറന്നു പോകല്ല. അനുഗ്രഹത്തിൻ്റെ താക്കോലാണ് വിശ്വസ്തത. ഇന്ന് വിശ്വസ്തന്മാർ ഒരുപാട് കുറഞ്ഞു പോവുകയാണ്. കുടുംബജീവിതത്തിൽ വിശ്വസ്തതയില്ല. ഭാര്യയ്ക്കും ഭർത്താവിനോട് വിശ്വസ്തത കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോട് വിശ്വസ്തത കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? ക്രൈസ്തവരെന്ന് നാമമാത്രമായി അറിയപ്പെടാൻ തക്ക രീതിയിൽ അധപതിച്ചു പോകുന്നു നമ്മുടെ വിശ്വസ്തത? നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം ഒന്ന് ചോദിക്കണം, ആ മൈ ലോയൽ ടു മൈ ഗോഡ്, എൻ്റെ ദൈവത്തോട് ഞാൻ വിശ്വസ്തനാണോ? അപ്പോൾ ഇവിടെ വിശ്വസ്തനായിരിക്കണം. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ഇവിടെ ഈ ഗൃഹവിചാരകൻ അവൻ എത്രമാത്രം വിശ്വസ്തനാണെന്ന് നമുക്ക് താഴോട്ട് കാണുമ്പോൾ വായിക്കാനായിട്ട് സാധിക്കുന്നു. യജമാനം താമസിച്ചേ വരുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൻ ഇഷ്ടമുള്ളതുപോലെയൊക്കെ നടക്കുകയാണ് അല്ലേ? ഒരു കുഴപ്പവും ഇല്ല. ആ ഓ, ഇതൊക്കെ പറയുന്നതേ ഉള്ളൂ, നോ പ്രോബ്ലം. ദാറ്റ്സ് മിയർ സെന്റൻസ്, സം വേർഡ്സ് ആൻഡ് സം പീപ്പിൾ ദേ ആർ ടോക്കിംഗ്. പക്ഷേ ജീവിതത്തിന് അത് തന്ന ഉടയവനോട് കണക്ക് ബോധിപ്പിക്കാം. വി ഷുഡ് ബി അക്കൗണ്ടബിൾ. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഏറ്റവും അവസാനമായി ഒരു ചിന്ത, പ്രതിഫലം ലഭിക്കുന്നതാണ് ഈ ഗൃഹവിചാരകത്വം. അതിൽ നമുക്കൊരു പ്രതിഫലം കിട്ടും, പെയ്ഡ് സ്റ്റുവാർഡ്ഷിപ്പാണ്, അത് മറന്നു പോകരുത്. അതിന് ശമ്പളമുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം എന്ന് പറയുന്നത് എന്തുവാണെന്നറിയാമോ? നോക്കിയിരിക്കാത്ത നാഴികയിൽ, ഇവിടെ പറയുന്ന പദം അതാണ്, നോക്കിയിരിക്കാത്ത നാഴികയിൽ, നനയാത്ത നാഴികയിൽ, നനയ്ക്കാത്ത നാഴികയിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അറിയാത്ത മണിക്കൂറിൽ, അല്ലെങ്കിൽ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ മണിക്കൂറുകൾ നമുക്ക് എങ്ങനെ അറിയാം? ഒന്നും അറിയത്തില്ല, ഒന്നും അറിയുകയല്ല നമുക്ക്. നമ്മൾ ഏതാണ്ടൊക്കെ അറിയുന്നെന്നും പറഞ്ഞ് ജീവിക്കുന്നേ ഉള്ളൂ. പൊള്ളയാ, ഒരു കുമളയ്ക്കുള്ളിൽ ജീവിക്കുകയാണ് നമ്മൾ. എന്തൊക്കെയോ ഊതി വീർപ്പിച്ച് ഞാൻ ആരോ ആണെന്നൊരു ഭാവത്തിൽ നമ്മൾ ജീവിക്കുന്നു, പക്ഷെ ഒന്നുമല്ല. അറിയാത്ത മണിക്കൂറുകളിൽ പലതും നടക്കും. നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്തെല്ലാം ജീവിത സാഹചര്യങ്ങൾ. അറിയാത്ത മണിക്കൂറുകളിൽ യജമാനൻ വരുമ്പോൾ, അത് ഇവിടെ പറയാം, അതിന് മുമ്പുള്ള വാക്യങ്ങളിൽ പറയുന്നു, രണ്ടാമത്തിലാകാം മൂന്നാമത്തിലാകാം എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുന്നതിനോട് അടുക്കുന്ന സന്ദർഭമാണ്. രാവെളുക്കോളും കാത്തു വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല, അപ്പോൾ ഇഷ്ടമുള്ള പോലെ ജീവിക്കുകയാണ്. ഇവിടെ പറയുന്നു, ഒന്ന് ഓർത്ത് നോക്കി, എന്നാൽ ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലുവാനും തിന്നുകുടിച്ച് മതിപ്പാനും തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസൻ്റെ യജമാനൻ വരും. ഓർത്ത് നോക്കി, എപ്പോൾ വരുമെന്ന് അറിയുകയല്ല. അതിന് മുമ്പുണ്ട് പറയുന്നു, അവൻ രണ്ടാമത്തിലും മൂന്നാമത്തിലും വന്നാൽ, അതെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ സമയം അനുസരിച്ച് ഒരു രാത്രി 9 മുതൽ വെളുപ്പിനെ 3 വരെയുള്ള സമയമാണ്. നമ്മൾ ഉറക്കമൊക്കെ നന്നായിട്ട് പിടിക്കുന്ന സന്ദർഭങ്ങളിൽ, നമ്മളൊരു ഒരു അത്ര പ്രാധാന്യം കൊടുക്കാത്ത ഒരു സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ അല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാത്ത, ദൈവവുമായിട്ടുള്ള ബന്ധം വേണ്ട എന്നൊക്കെ പറയുന്ന ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ, അപ്പം ഞായറാഴ്ച ഞാൻ ദൈവത്തോട് കുറച്ചൊരു അടുപ്പമായിരിക്കും. എന്നാൽ തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളിയും ശനിയും എൻ്റെ ജീവിതത്തിൻ്റെ സ്വകാര്യ നിമിഷങ്ങളിൽ ഞാൻ മാറ്റിവെക്കുന്ന സമയങ്ങൾ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശാന്തമായിട്ട് വിലയിരുത്തണം. എപ്പോൾ വരുമെന്ന് അറിയുകയില്ല. എൻ്റെ 46, 47, 48 വാക്യങ്ങളോട് വായിച്ച് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ദാസൻ്റെ യജമാനം വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവന് അവിശ്വാസികളോടുകൂടെ പങ്ക് കൽപ്പിക്കുകയും ചെയ്യും. യജമാനൻ്റെ ഇഷ്ടമനുസരിച്ച് അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. ഒരു ശിക്ഷയാണ്. ഓക്കെ, തിന്മ പ്രവർത്തിക്കുന്നവർക്ക് തിന്മ വളരെ അടികൊള്ളും. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്യുന്നവനോ കുറേ അടികൊള്ളും. ഇത് അറിയാതെ, അയ്യോ ഇതൊന്നും അറിയാതെ ചെയ്തതാണെങ്കിൽ അവന് ചിലപ്പം കുറച്ചടിയേ കിട്ടത്തുള്ളൂ, അവന് കുറച്ച് ശിക്ഷയെ കിട്ടത്തുള്ളൂ. എന്നാൽ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവന് ശിക്ഷ കൂടുതലാണ്. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ആവശ്യപ്പെടും, വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പം ദൈവം ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ തന്നിട്ടുണ്ടെന്ന് ചങ്കോട് കരം ചേർത്ത് എപ്പോഴെങ്കിലും നാം നമ്മെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നമ്മൾ അത്രമാത്രം വിശ്വസ്തരായിരിക്കാൻ ദൈവം ആവശ്യപ്പെടുക. മറ്റുള്ളവരെക്കാളും ഒരുപാട് സമ്പത്ത് നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഓർത്തുക, അത് നന്നായി വിനിയോഗിക്കാനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. മറ്റുള്ളവരെക്കാൾ അല്പം ബുദ്ധി ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഓർക്കുക, നമ്മൾ ആ ബുദ്ധിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. മറ്റുള്ളവരെക്കാളും സുഖസൗകര്യങ്ങളിൽ നാം പാർക്കുമ്പോൾ ഓർക്കുക, അത് വെറുതെ അല്ല, അത് അതിൻ്റെ രീതിയിൽ ഉപയോഗിക്കാനാണ് ദൈവം തന്നിരിക്കുന്നത്. എന്തെങ്കിലും താലന്തുകൾ മറ്റുള്ളവരെക്കാളും ദൈവം നിങ്ങൾക്ക് കൂടുതൽ തരുമ്പോൾ നിഗളിക്കേണ്ട, അതിന് കണക്ക് ബോധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നു പോരുത്. ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ അനുഭവിക്കുമെന്ന് ഓർത്ത് നോക്കിയ ദൈവമേ, എത്ര സന്തോഷമാണ് നീ എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്, എത്ര സമാധാനമാണ് നീ എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ഓർത്തോണം, അത് വെറുതെ ദൈവം തന്നിട്ടില്ല. ഒരു നാളിൽ ദൈവം ചിലപ്പോൾ അതിന് കണക്ക് ചോദിക്കും. വി ഷുഡ് ബി അക്കൗണ്ടബിൾ ബിഫോർ ഹിം. അതിനാണ് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടത്. അതുകൊണ്ട് പറഞ്ഞാൽ അറിയാതിരിക്കുന്നവരുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ, അത് അറിഞ്ഞിട്ടും അറിയാതിരിക്കുന്നവരല്ല, ഉറങ്ങുന്നവർ എന്ന് പറഞ്ഞാൽ ഉറക്കം നടിക്കുന്നവരല്ല, മനസ്സിലായി, അറിഞ്ഞിട്ടും അറിയാതിരിക്കുന്നവരല്ല. അറിയാതിരിക്കുന്നവർക്ക് കുറച്ചടി കൊള്ളും, എന്നാൽ വളരെ ലഭിച്ചവനോട് വളരെ ചോദിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ശ്രമിച്ചത് ഒരു 3 ചിന്തകളാണ്. ഒന്ന്, നമ്മൾ ഗൃഹവിചാരകരാണ്. ഗൃഹവും അതിൻ്റെ എല്ലാ വിഭവങ്ങളും, നാം അധിവസിക്കുന്ന പരിസ്ഥിതി, നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവൻ, ജീവിതത്തിൻ്റെ എല്ലാം അത് ദൈവത്തിൻ്റെയാണ്. ദൈവമാണ് മാസ്റ്റർ. വി ആർ ഓൺലി സർവൻസ്, വി ആർ ഓൺലി സ്റ്റുവാർഡ്സ്. 2, ഈ കാര്യവിചാരകത്വത്തിൽ നമ്മൾ പ്രകടിപ്പിക്കേണ്ട ഒരു ഗുണമാണ് വിശ്വസ്തത. സ്റ്റുവാർഡ്ഷിപ്പ് ദാറ്റ് റിഫ്ലക്ട്സ് ലോയൽറ്റി. വിശ്വസ്തതയാണ് പ്രതിഫലിക്കേണ്ടത്. 3, ഇത് പ്രതിഫലം ലഭിക്കുന്ന ഒരു ഗൃഹവിചാരകത്വമാണ്. അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രതിഫലം ലഭിക്കും, ചിലപ്പോൾ ആഗ്രഹിക്കാത്ത പ്രതിഫലം നമുക്ക് ലഭിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന കുടുംബങ്ങളിൽ നാം ജീവിക്കേണ്ടതുപോലെ അർത്ഥപൂർണമായി കുറെ കൂടെ ജീവിക്കണം. നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഇത് പോരാ, കുറച്ചുകൂടി അർത്ഥപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാനായിട്ട് ഇടയാവണം. അതുകൊണ്ട് നമ്മൾ ഗൃഹവിചാരകരാണെന്ന് ഓർത്ത് ദൈവത്തിൻ്റെ കരത്തിലേക്ക് നമ്മളെ പൂർണ്ണമായി നമുക്ക് വിട്ടുകൊടുക്കാം. കണ്ണുകളെ അടയ്ക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചേ. ദൈവം എന്തിനാണ് എനിക്ക് ഈ ആയുസ് തന്നിരിക്കുന്നത് എന്ന് ഒരു പ്രാവശ്യം നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ച് നമ്മുടെ കഴിഞ്ഞ നാളുകളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ലെറ്റ് എസ് റീ എക്സാമിൻ അവർ പാസ്റ്റ് ഡേയ്സ്. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഈ ദൈവം നടത്തിയ വഴികളൊക്കെ ഒന്ന് ഓർത്തു നോക്കിക്കേ. നമ്മൾ നശിക്കാമെന്ന സാഹചര്യങ്ങളിൽ അവൻ നമ്മളെ കാത്ത് പരിപാലിച്ച അവൻ്റെ ക്രിയകളൊക്കെ ഒന്നുകൂടി ഒന്ന് സ്മരിച്ച് എന്തെല്ലാം നന്മകൾ ദൈവം തന്നിരിക്കുന്നു. ചെറിയ ചെറിയ ദുഃഖങ്ങൾ ജീവിതത്തിൽ കാണും, എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറമായി എഴുതാനാണെങ്കിൽ ദൈവമേ, ഒരുപാട് പേപ്പറുകളിൽ നീ തന്നിരിക്കുന്ന നന്മകൾ എഴുതിയാലും പൂർണ്ണമാകുകയില്ല. ആ നന്മകളൊക്കെ ഒന്ന് ഓർത്തേ. ദൈവം തന്നിരിക്കുന്ന ഈ നന്മകൾ, കഴിവ്, താലന്തുകൾ ഈ ഇടവകയുടെ അംഗങ്ങളായി നമ്മൾ പാർക്കുമ്പോൾ ഓരോ ചുറ്റുപാടുകളിൽ വ്യത്യസ്ത ജീവന ഇടങ്ങളിൽ അവൻ്റെ സാന്നിധ്യം വിളിച്ചോതുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിൽ പ്രതിഫലിക്കേണ്ട ഒരു ഗുണമാണ് വിശ്വസ്തത. എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ വിശ്വസ്തനാണോ? എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ വിശ്വസ്തനാണോ? എൻ്റെ ദൈവമേ, എൻ്റെ ഇടവകയുടെ അംഗമെന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസ്തനാണോ? നീ തന്ന ആയുസ്സിൽ ഞാൻ വിശ്വസ്തനാണോ? ഒരു തവണയൊന്ന് ചോദിക്കാം. ദൈവകരത്തിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഞാൻ നാട്ടോലീവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം, ഞാൻ നാട്ടോലീവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം, എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ലി ഏഴയേ, എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ലി ഏഴയേ, ഇത്ര നല്ല സ്നേഹമേ വാഴ്ത്തും ഞാൻ, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ.
നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നാം തെറ്റിപ്പോയ കുറവുകളെയൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടാം, എന്നിട്ട് വേണം നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് വരാൻ. എന്നെ നാട്ടൊലിവായിട്ട് നാട്ടിയിട്ടും ദൈവമേ ഞാൻ സൽഫലം പുറപ്പെടുവിച്ചില്ല. ദൈവമേ, നിൻ്റെ സ്നേഹത്തിനനുസരിച്ച് യോഗ്യതയില്ലാത്തവനായി ഞാൻ തീർന്നുപോയി, ക്ഷമിക്കണമേ എന്ന് മനോതാപത്തോടെ പ്രാർത്ഥിക്കും.